2024 ജൂലൈ 10 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്ന രാഹുൽ. എതിർചേരിയിലെത്തിയ കാപ്പ വിവാദം. എം ബിജുമോഹൻ എഴുതുന്നു, രാഷ്ട്രീയ പാർട്ടികൾ ഭിന്ന ആശയഗതിക്കാരാണെങ്കിലും എല്ലാവർക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. എതിർ പാർട്ടിയിലുള്ളയാൾ അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങിയാലും കൊലപാതക കേസിൽ പ്രതിയായാലും അയാൾക്കെതിരെ അനിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിക്കും. അയാൾ പാർട്ടി വിട്ട് ആരോപണം ഉയർത്തിയ പാർട്ടിക്കൊപ്പം ചേർന്നാൽ വിശുദ്ധനാകും, അഴിമതിക്കെതിരെ പോരാടുന്നവനാകും, അതോടെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതായി നല്ല മനുഷ്യനാകും. ഇതിനെ മറിമായം എന്ന് വിശേഷിപ്പിക്കാം. ഇടമലയാർ കേസിൽ മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയെ, അതായത് ഇപ്പോഴത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അച്ഛനെ സുപ്രീംകോടതി ശിക്ഷിച്ചതാണ്. സിപിഎം പ്രവർത്തകരുടെ കണ്ണും കരളുമായ വി എസ് അച്യുതാനന്ദൻ ബാലകൃഷ്ണപിള്ളക്കെതിരെ നടത്തിയ കടന്നാക്രമണങ്ങൾ രാഷ്ട്രീയ ചരിത്രത്തിൽ മറക്കാത്ത ഏടാണ്. അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആദ്യ സംസ്ഥാന മന്ത്രിയായ ബാലകൃഷ്ണപിള്ള മരിക്കുന്നതിന് മുൻപ് ഇടതുപക്ഷം ചേർന്നപ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ വിശുദ്ധനായി. കേരള കോൺഗ്രസ് ബി ഇടതുപക്ഷത്തെ പിന്തുണച്ച ഇടതു സർക്കാർ കാലത്ത് കൃഷ്ണപിള്ള മുന്നോക്ക ക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാനായി. സിപിഎമ്മിൽ എത്തിയത് കാപ്പ കേസ് പ്രതി. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുതൽ നടന്നിട്ടുള്ള കണ്ണൂരിൽ പ്രതികൾ സിപിഎമ്മിൽ നിന്ന് ബിജെപിയിലേക്കും ബിജെപിയിൽ നിന്ന് സിപിഎമ്മിലേക്കും ചേക്കേറുന്നത് പുത്തരിയല്ല. സിപിഎമ്മിൽ ചേക്കേറുന്നവർ വർഗീയത വെടിഞ്ഞ് പുരോഗമനവാദികളാകും. ബിജെപിയിൽ ചേരുന്നവർ സിപിഎം അക്രമം വെടിഞ്ഞ് ദേശീയതയ്ക്കൊപ്പം ചേരുന്നവരാകും. ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് മറുകണ്ഠം ചാടുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ കാര്യമല്ല. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട മലയാലപ്പുഴ സ്വദേശിയായ ശരൺ ചന്ദ്രൻ എന്നയാൾ ബിജെപി ബന്ധം ഉപേക്ഷിച്ച് സിപിഎമ്മിൽ ചേർന്നത്. കുമ്പഴയിൽ നടന്ന വലിയ സമ്മേളനത്തിൽ മന്ത്രി വീണ ജോർജും സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരനും ഉൾപ്പെടുന്ന വലിയ നേതൃനിരയ്ക്ക് മുന്നിലാണ് ശരണും 30 ആളുകളും സിപിഎമ്മിന്റെ ചെങ്കൊടി പിടിച്ചത്. മന്ത്രി വീണയടക്കം നേതാക്കൾ ആവേശത്തോടെ ഇൻകുലാബ് സിന്ദാബ വിളിച്ചു. പകൽ നടന്ന പരിപാടി മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. ശരണിന്റെ രാഷ്ട്രീയ ക്രിമിനൽ പശ്ചാത്തലം ആരും അന്വേഷിച്ചതുമില്ല. പക്ഷേ രാത്രിയായതോടെ ചിത്രം മാറി. സിപിഎമ്മിൽ ചേർന്നത് കാപ്പ കേസ് പ്രതിയാണെന്നും മന്ത്രിയടക്കം അയാളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചെന്നും സിപിഎമ്മിൽ തന്നെ വിവാദം പുകഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി, മാധ്യമങ്ങൾക്ക് വാർത്തയായി. കഴിഞ്ഞ വർഷമാണ് ശരൺ ചന്ദ്രനെതിരെ കാപ്പ ചുമത്തിയത്. സാധാരണ നാടുകടത്തലിലാണ് അടുത്ത നടപടി. ശരൺ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. താക്കീത് നൽകി വിട്ടതാണെന്നും ഇനി കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ നാടുകടത്തുമെന്നും പോലീസ് പറയുന്നു. ഇതിനുശേഷവും പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊലക്കേസിൽ പ്രതിയുമായി. ഇതോടെ കാപ്പ നിയമം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മലയാളപ്പുഴ പോലീസ് ശരണിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം റിമാൻഡ് കാലാവധി കഴിഞ്ഞതോടെ പുറത്തിറങ്ങിയ ശേഷമാണ് ശരണും ഏതാനും പേരും സിപിഎമ്മിൽ ചേർന്നത്. സംഭവം ചൂടേറിയ ചർച്ചയായതോടെ സിപിഎം നേതൃത്വം വിശദീകരണവുമായി രംഗത്ത് വന്നു. മറുകണ്ഠം ചാടുന്ന പ്രവർത്തകർ. കുമ്പഴയിൽ നിന്നും മലയാളപ്പുഴയിൽ നിന്നും സിപിഎമ്മിനൊപ്പം പ്രവർത്തിക്കാൻ എത്തിയവരെക്കുറിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്നത് കള്ളപ്രചാരണമാണെന്ന് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പറയുന്നു. വർഗീയ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞതാണ് ഒരു സംഘം യുവാക്കൾ പുരോഗമന പ്രസ്ഥാനങ്ങളോടൊപ്പം അണിചേർന്നത്. ശരണിനെതിരെ കാപ്പ ചുമത്തപ്പെട്ടിരുന്നു എന്നത് തെറ്റായ വാർത്തയാണെന്ന് ഉദയഭാനു പറഞ്ഞത്. എന്നാൽ ശരണിനെതിരെ കാപ്പ നിലവിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സിപിഎമ്മിലേക്ക് വന്നവരിൽ ചിലർ പ്രതികളായത് അക്രമ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണെന്ന് നേതാക്കൾ ന്യായീകരിക്കുന്നു. 4 പഞ്ചായത്തിലെ യുവമോർച്ചയുടെ ഭാരവാഹികളായിരുന്നു ശരൺ. രാഷ്ട്രീയ കേസുകൾ മാത്രമാണ് ഇയാൾക്കെതിരെ ഉള്ളത്. വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശരൺ ചന്ദ്രൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി. ഇത്തരം ന്യായീകരണങ്ങളുമായി രംഗത്തു വന്നത് അണികൾക്ക് ദഹിച്ചിട്ടില്ലെന്ന് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കുറെ വർഷങ്ങളായി മറ്റ് പാർട്ടികളിൽ നിന്നും സിപിഎമ്മിലേക്ക് ധാരാളം ആളുകൾ എത്തി. എല്ലാവരെയും മാലയിട്ട് സ്വീകരിച്ചത് ജില്ലാ സെക്രട്ടറി ഉദയഭാനുമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുൻപ് സിപിഎമ്മിലേക്ക് കുത്തൊഴുക്ക് പോലെയായിരുന്നു ആളുകൾ എത്തിയത്. അക്കൂട്ടത്തിൽ ഡിസിസി മുൻ പ്രസിഡന്റ് ബാബു ജോർജും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സജി ചാക്കോയും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് സിപിഎമ്മിലേക്ക് പല പാർട്ടികളിൽ നിന്നുള്ള പ്രവർത്തകരും കുടുംബങ്ങളും ചേർന്നപ്പോൾ ആന്റോ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുമെന്ന് പ്രചാരണമുണ്ടായി. ബലം വന്നപ്പോൾ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ലീഡെടുത്ത് ആന്റോ ആന്റണി കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സിപിഎമ്മിലേക്ക് വലിയ തോതിൽ ആളുകൾ എത്തിയപ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയത് നേതാക്കൾ കണ്ടില്ല എന്നാണ് പാർട്ടി അണികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചോദിക്കുന്നത്. പാർട്ടിയിലേക്ക് വന്നവരും അവരുടെ കുടുംബാംഗങ്ങളും വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതായിരുന്നുവെന്നും അണികൾ പരിഹസിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, പത്തനംതിട്ട ജില്ലയിൽ സിപിഎമ്മിൽ മുൻപത്തേക്കാൾ അംഗങ്ങളുണ്ട്. പക്ഷേ എല്ലാവരുടെയും വോട്ടുകൾ പാർട്ടിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. അധികാരത്തിന്റെ തണൽ പറ്റി പലതും നേടിയെടുക്കാനുള്ളവർ പാർട്ടിയുടെ ചുവപ്പണിയും. അധികാരം നഷ്ടപ്പെടുമ്പോൾ കുപ്പായം മാറ്റും. നേരത്തെ സിപിഎമ്മിലെ സ്ഥിതി ഇതല്ലായിരുന്നു. പാർട്ടിയിലേക്ക് വരുന്നവരുടെ കുടുംബാംഗങ്ങളുടെയും വോട്ടുകൾ പാർട്ടിക്ക് തന്നെ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഇന്ന് കാര്യങ്ങൾ മാറി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ കാലത്ത് വോട്ട് ആർക്ക് ചെയ്യുമെന്ന് കണ്ടുപിടിക്കാനാവില്ല.